بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد نعم لك عيني كلاس لي سورة الشمس لا سورة الشمس أنا وشديرتي ഇന്ന് സൂറത്തുൽ ബലദ്, സൂറത്തുൽ ബലദ് സൂറത്തിന് സൂറത്ത് ലാ ഉഖ്സിം എന്ന പേരുണ്ട്. ലാ ഉഖ്സിം എന്ന് ഈ സൂറത്തിന് പേരുണ്ട്, സൂറത്തുൽ ലാ ഉഖ്സിം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബലദാണ്. ആ പേരുകൊണ്ട് പ്രസിദ്ധമായ പേര് അൽ ബലദ്, സൂറത്തുൽ അൽ ബലദ്. എന്താ ബലദ് എന്നർത്ഥം? ബലദ് എന്ന നാട്, രാജ്യം. സൂറത്ത് മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ദഅവത്ത് നടത്തിയ ആദ്യ 13 വർഷം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ അവതീർണമാണ് ഈ സൂറത്ത് എന്നുള്ളതാണ് പ്രബല അഭിപ്രായം, പ്രബലമായ അഭിപ്രായം. വിശ്വാസപരമായ കാര്യങ്ങളാണ് ഇതിൽ ഊന്നണത്, ഈ സൂറത്തിൽ ഊന്നണത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻ തഹില്ലും ബിഹാദൽ ബലദ് വവാലിദി വമാ വലദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين നമുക്ക് ഇൻഷാല്ലാ നോക്ക് വിശദീകരിക്കാം സമയം ഉണ്ടെങ്കിൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അവിടെ ലാ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഉഖ്സിമു ബിഹാദൽ ബലദ്, ലാ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് സാധാരണ പ്രയോഗിക്കുക? അത് ല, ഇത് ലാ എന്നാണ്. ലാ എന്നുള്ളത് നഫീനും നഹീനും വരും അല്ലേ. ഇവിടെ ലാ എന്നുള്ളത് എന്തിനു വേണ്ടി പ്രയോഗിച്ചു എന്നുള്ളതിൽ അല്പം വിശദീകരണം ആവശ്യമുണ്ട് മനസ്സിലാക്കാൻ. ഇപ്പൊ സാധാരണ ലാ എന്ന് പറഞ്ഞാൽ എന്താ, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്, നിരാകരിക്കാനാണ്. ലാ എന്നുള്ളത് നിരാകരിക്കാനാണ്. ലാ അഫ്അലു, ഞാൻ ചെയ്യൂല, അങ്ങനെ നിരാകരിക്കാൻ. അല്ലെങ്കിൽ ലാ വരും ലാ തഫ്അൽ, ഇസ്മാന ലാ തഫ്അൽ, നീ ചെയ്യരുത്, വിരോധിക്കാൻ. ലാ നാഹിയ എന്ന് പറയും, മറ്റേ ലാ നാഫിയ എന്ന് പറയും, നിരാകരിക്കാൻ. അപ്പൊ നിരാകരിക്കാനും വിരോധിക്കാനും ലാ വരും, മനസ്സിലായി? അതാണ് അതിന്റെ സാധാരണ പ്രയോഗം. ഇവിടെ ലാ വന്നു, അങ്ങനെ നിരാകരണമാണ് ഉദ്ദേശമെങ്കിൽ ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ എന്താ, ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു എന്നർത്ഥം. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ സത്യം ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ ഇതിനു മുമ്പിൽ ലാ വന്നാലോ, ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ് അല്ലെ. ഇവിടെ അള്ളാഹു സത്യം ചെയ്യാണ്. ആരെ കൊണ്ട സത്യം ചെയ്യണേ? ബിഹാദൽ ബലദ്, ബിഹാദൽ ബലദ്, ഹാദൽ ബലദ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ്, മക്കയാണ്. ഹാദൽ ബലദ് എന്ന് പറയാൻ കാരണം ഈ സൂറ കൊണ്ടും ഈ ആയത്തുകൾ കൊണ്ടും ആദ്യമായി അഭിസംബോധന ചെയ്യുന്നതും പ്രധാനമായി അതുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? മക്കക്കാരാണ്, മക്കയിലെ ബോധവിശ്വാസികളാണ്. അപ്പൊ അവരുടെ കൺമുമ്പിൽ സദാ തെളിയുന്ന നാടാണ് ആര്? മക്ക. അതുകൊണ്ടാണ് ഹാദൽ ബലദ്, ഈ നാട് എന്ന് പറയുന്നത്. കാരണം അവര് അവരുടെ ദൃഷ്ടിയിൽ സദാ തെളിയുന്ന നാടാണ് മക്ക. അതുകൊണ്ടാണ് ഹാദൽ ബലദ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഹാദൽ ബൈത്ത്, ഈ ബൈത്ത്. എന്തിനാ ഈ ബൈത്ത് അറിയണത്? അവരെപ്പോഴും കാണുന്ന ബൈത്താണ് കഅബ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ് ആമിൻ, ഹാദൽ ബലദ്, ഈ നാട്, ആ നാട്. അങ്ങനെ പ്രയോഗിക്കാൻ കാരണം ആ നാട് അവരുടെ കൺമുമ്പിൽ സദാ ഉള്ള നാടാണ്. തൈബ്, ഉഖസിമു ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഈ നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഈ നാട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ്. അതിനു മുമ്പിലാണ് ലാ വന്നത്, ലാ വന്നത്. അപ്പൊ ഈ ലായുടെ ധർമ്മം എന്താണ്? ചിലര് പറഞ്ഞു ഈ ലാ എന്നുള്ളത് അത് അതിന്റെ സാധാരണ വരല് നഫീനാണ്. എന്തിനാ നഫീ എന്നാണ്? എന്താ നിരാകരിക്കാൻ. പക്ഷെ ഇവിടെ നിരാകരണത്തിനല്ല, ഇവിടെ ഇസ്ബാത്തിനാണ്, സ്ഥാപിക്കാനാണ്, സ്ഥിരീകരണത്തിനാണ്. നിരാകരണത്തിനല്ല, സ്ഥിരീകരണത്തിനാണ്. ചിലര് പറഞ്ഞില്ല നിരാകരണം തന്നെയാണ് ഉദ്ദേശം. നിരാകരണം ആണ് ഉദ്ദേശമെങ്കിൽ ഈ ലായുടെ ബന്ധം ശേഷമുള്ളതിനോടല്ല, ലായുടെ ബന്ധം മുമ്പ് ഒരു കാര്യം അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്, അതിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ബൗദ്ധ വിശ്വാസികളുടെ മൂഢധാരണകളെയും അവരുടെ വിശ്വാസ വൈകല്യങ്ങളെയും ചികിത്സിക്കണം. അപ്പൊ അവർക്ക് പല വിശ്വാസ വൈകല്യങ്ങളുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ വിശ്വാസം യഥാവിധല്ല, പരലോക വിശ്വാസം യഥാവിധല്ല. അപ്പോ അവരോട് പറയാണ് ലാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെയല്ല കാര്യം. അതാണ് ലാ. അപ്പൊ ലാ എന്നുള്ളത് സാധാരണ നഫീനാണ് പ്രയോഗിക്കുക, അതേ ആശയത്തിൽ തന്നെ, അതേ ആശയത്തിൽ തന്നെ. അപ്പൊ ഇവിടെ ഉദ്ദേശം ഈ ലായുടെ ബന്ധം ശേഷമുള്ളതിനോടല്ല, പിന്നെയോ ലായുടെ ബന്ധം മുമ്പുള്ള ഒരാശയത്തിലേക്കാണ്, മുമ്പുള്ള ഒരാശയത്തിലേക്കാണ്. അതെന്താണ്? അത് ബൗദ്ധിക വിശ്വാസികൾ കൊണ്ടു നടന്നിരുന്ന കുറെ ധാരണകളുണ്ട്. അത് ആ ധാരണകളാണ് ഇവിടെ അയഹ്സബു അല്ല യഖ്ദിർ അലൈഹി അഹദ് യഖൂലു അഹ്ലക്തു മാല ലുബദ അയഹ്സബു അല്ലം യറഹു അഹദ്. അതിലൊക്കെ തെളിയിക്കുന്നുണ്ട് എന്തായിരുന്നു അവരുടെ ധാരണ. ഞങ്ങൾ കുറെ സ്വത്ത് ചെലവഴിച്ചു, ഞങ്ങളെ പിടികൂടാൻ ആരുമില്ല, മരിപ്പിക്കാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുള്ള ആരുമില്ല. ഇങ്ങനെ കുറെ ധാരണകൾ എന്തുണ്ട് അവർക്കുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാൻ ലാ ആ ധാരണയൊന്നും വേണ്ട എന്നുള്ളത് അള്ളാഹു അവരെ അറിയിക്കണം. അതാണ് ഈ ലായുടെ ധർമ്മം എന്ന് ചിലര് പറഞ്ഞു. ചിലര് പറഞ്ഞില്ല, അറബി ഭാഷയിൽ വിശിഷ്യ വിശുദ്ധ ഖുർആനിൽ ഇത്തരം പ്രയോഗങ്ങൾ, ഈ ലാ എന്നുള്ള പ്രയോഗം അത് ഒരു തുടക്കത്തിന് വേണ്ടിയും ശ്രദ്ധ ക്ഷണിക്കാനുമാണ്, ശ്രദ്ധ ക്ഷണിക്കാനാണ്. അതായത് ലാ എന്ന് പറഞ്ഞ് ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന് പറയുമ്പോൾ ഈ ലാ എന്നുള്ള പ്രയോഗത്തിൽ ആളുകൾ എന്ത് ചെയ്യും? കേൾക്കാൻ കാതു കൊടുക്കും. എന്നിട്ട് ഉഖ്സിമു ബിഹാദൽ ബലദ്. അപ്പോ ഇത് കേവലം ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം, കേവലം ലാ എന്നുള്ളത് നഫീന് തന്നെയാണ്, പക്ഷെ അത് കേവലം ഒരു തുടക്കത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ ക്ഷണിക്കാൻ, ശ്രദ്ധ ക്ഷണിക്കാൻ. ചിലര് പറഞ്ഞൂല ആ ലാ എന്നുള്ളത് നിരാകരണത്തിനല്ല, സ്ഥിരീകരണത്തിനാണ്, സ്ഥിരീകരണത്തിന്. അപ്പോ സ്ഥിരീകരണത്തിന് എന്ന് പറയുമ്പോ എന്താണ് ആ ലായുടെ ധർമ്മം? എങ്ങനെയാണ് ആ ധർമ്മം അത് നിർവഹിക്കുന്നത്? അപ്പൊ പറഞ്ഞത് ലാ ഉഖ്സിമു എന്നുള്ളത് ല ഉഖ്സിമു എന്നാണ്, ല ഉഖ്സിമു എന്നാണ്. മനസ്സിലല്ലേ? ചില അറബികൾ ഇത്തരം പ്രയോഗങ്ങൾ, ല ഉഖ്സിമു എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ചിലപ്പോൾ ഇഷ്ബാൾ ചെയ്യും. ഉച്ചാരണത്തിന്റെ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഇഷ്ബാൾ ചെയ്യും. ഇഷ്ബാൾ ചെയ്യുന്നതാണ് നീട്ടി പറയുന്നർത്ഥം. അപ്പൊ ല ഉഖ്സിമു എന്നാണ്, ഇഷ്ബാൾ ചെയ്തിട്ട് ല ഉഖ്സിമു. ല ഉഖ്സിമു എന്നാണെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം? തൗക്കീദിന് വേണ്ടിയാണ്, തീർച്ചയായും ഞാൻ സത്യം ചെയ്യുന്നു, ഉറപ്പായിട്ടും ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ല എന്നുള്ളതിന്റെ അടിസ്ഥാനം ലയാണ്, ല ഉഖ്സിമു, ല ഉഖ്സിമു. അത് ഉച്ചാരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനെ ഇഷ്ബാൾ ചെയ്ത് നീട്ടി ലാ ഉഖ്സിമു എന്നാക്കിയതാണ്. ലാ ഇസ്ബാത്തിനായാലും നഫീനാണെങ്കിലും ആയത്ത് എന്താ അറിയിക്കുന്നത്? ആയത്ത് അറിയിക്കുന്നത് പറഞ്ഞേ ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന അർത്ഥം ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അത് അതിനെ അത് പ്രയോഗം മനസ്സിലായ. ഇനി ഈ നാട് മക്കയാണ് നമുക്കറിയാം അല്ലേ, മക്ക. പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് മക്ക. മക്ക. അതിന് കുറെ പേരുണ്ട്. ഹാദൽ ബലദ് എന്നതിന്റെ ഒരു പേരാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു പേര് പറഞ്ഞു, ഹാദൽ മക്കയാണ്. അതേപോലെ മക്ക, ബക്ക, ഉമ്മുൽ ഖുറ അല്ലെ, ഉമ്മുൽ ഖുറ അതൊക്കെ മക്കയുടെ പേരാണ്. മക്ക, ബക്ക, ഉമ്മുൽ ഖുറ, ഹാദൽ ബലദ്, അൽ ബലദുൽ അമീൻ, മആദ്, മആദ് എന്ന പേരുണ്ട് മക്കക്ക്. അൽ മആദ്, ഇന്നല റാദു കൈല മആദ്, നിങ്ങളെ ഞാൻ മആദിലേക്ക് മടക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വിശുദ്ധ ഖുർആൻ. മആദ് എന്ന് ഉദ്ദേശിക്കുന്നത് മക്കയാണ്. തൈബ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ആ ബലദിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ഹറമ മക്കത്ത യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു വാനങ്ങളെയും ഭൂമിയെയും പടച്ച നാളിൽ മക്കയെ പവിത്രമാക്കിയിട്ടുണ്ട്. മക്കയെ പവിത്രമാക്കിയിട്ടുണ്ട്. മക്കയെ പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ, മക്കയല്ലാത്ത നാടുകളിൽ അനുവദനീയമായ പലതും മക്കയിൽ എന്താണ് പാടില്ല, മക്കയിൽ പാടില്ല. അതുകൊണ്ടാണ് മക്കയ്ക്ക് ഹറം, ഹറാം എന്നൊക്കെ പറയുന്നത്. മക്കയിൽ, മക്കയല്ലാത്ത സ്ഥലങ്ങളിൽ അനുവദനീയമായ പല കാര്യങ്ങളും മക്കയിൽ ഹറാമാണ്, പവിത്രമാണ് മക്ക എന്നർത്ഥം. തൈബ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, വഅൻത എന്ന് പറഞ്ഞാൽ നിങ്ങളാകെ, താങ്കളാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അഭിസംബോധന, അൻത താങ്കൾ, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഹില്ലുൻ അവിടെ ഹില്ലുൻ എന്നുള്ളത് പല ആശയങ്ങൾക്കാണ്. ബിഹാദൽ ബലദ് എന്ന ഈ നാട്, ഈ നാട് തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഏതാ നാട്? മക്കയാണ്. അവിടെ ബി ഹാദൽ ബലദ് എന്ന ബി എന്നുള്ളതിന് ഫി എന്നർത്ഥം. ഫി ഹാദൽ ബലദ്, ഈ നാട്ടിൽ, ഈ നാട്ടിൽ. വഅൻത താങ്കൾ, ഹില്ലുൻ ഹില്ലാണ്, ഫി ഹാദൽ ബലദ് ഈ നാട്ടിൽ എന്നാണ്. അവിടെ ഹില്ലുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവിടെ പല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം, കാരണം അതൊക്കെ ഇവിടെ ഉദ്ദേശമാണ്, അവിടൊക്കെ ഉദ്ദേശമാണ്. ഒന്ന്, ഹില്ലു എന്ന് പറഞ്ഞാൽ ഹലാൽ, ഹലാൽ, നിങ്ങൾ ഈ നാട്ടിൽ ഹലാലാണ്. ഹില്ലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിൽ ഹലാലാണ്. പിന്നെ ഹില്ലുൻ എന്ന് പറഞ്ഞാൽ ഹാലു എന്നർത്ഥം, ഇറങ്ങിപ്പാർക്കുന്നവൻ, താമസിക്കുന്നവൻ എന്നർത്ഥം. നിങ്ങൾ ഈ നാട്ടിൽ വന്നിറങ്ങുന്നവൻ. മൂന്നാമതൊരർത്ഥം ഹില്ലുൻ എന്ന് പറഞ്ഞാൽ പിന്നെ റൂഹിൽ, റൂഹിയ, ഹുരിയ, സ്വാതന്ത്ര്യമുള്ളവൻ എന്നർത്ഥത്തിൽ. അതിന്റെ ഉദ്ദേശം പറയുമ്പോൾ അത് മനസ്സിലാക്കും, സ്വാതന്ത്ര്യമുള്ളവൻ. ഒന്നാമത്തെ അർത്ഥം നമ്മൾ പറഞ്ഞത് വഅൻത ഹില്ലുൻ, നിങ്ങൾ ഹില്ലാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം എന്താ? എല്ലാവരും നിങ്ങൾ ഹലാലാണ് എന്നാണ്. വഅൻത ഹില്ലുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹലാലാണ്. എന്താണ് നിങ്ങൾ ഈ നാട്ടിൽ ഹലാലാണ് എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഉദ്ദേശം? എല്ലാവർക്കും വിശ്വസ്തനാണ്. പിന്നെ എല്ലാവർക്കും ഇത് പ്രശ്നം പരിഹാരം കാണുന്നവനാണ്, സ്വീകാര്യനാണ് അല്ലേ? എന്ന് പറഞ്ഞാ അതിന്റെ ഉദ്ദേശം അനുവദനീയനാണെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. അതാണ് ഉദ്ദേശം. അതായത് എല്ലാവരും മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവര് മക്കയിൽ ആക്രമണം നടത്തൂല, അക്രമിയെ കണ്ടാൽ പ്രത്യാക്രമണം നടത്തൂല, ഘാതകനെ കണ്ടാൽ പ്രതിക്രിയ ചെയ്യൂല, ഹറമിന് പുറത്ത് പോകാൻ കാത്തിക്കും. ശരി, വധശിക്ഷ അർഹിക്കുന്നവരെ വരെ എന്ത് ചെയ്യൂല? ഹറമിൽ വധിക്കൂല. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവർക്ക് എല്ലാം ഹറാമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ബദർ യുദ്ധത്തിൽ പിന്നെ ഹുബൈബിന് അദീനെയും സെയ്ദിബിന് ദസിനെയും പിടികൂടി മുശ്രിക്കുകൾ. ഹുബൈബിന് അദീനെയും സെയ്ദിബിന് ദസിനെയും ബദർ യുദ്ധത്തിന് ശേഷം പിടികൂടി. ബദർ യുദ്ധത്തിന് ശേഷം സെയ്ദിബിന് ദസിനെയും ഹുബൈബിന് അദീയും മദീനത്ത് ഹിജ്റ പോയവരാണ്. അവരെ ബദർ യുദ്ധത്തിന് ശേഷം മക്കാർ പിടികൂടിയിട്ടില്ലെങ്കിൽ എന്താ അവർ ചെയ്യുക? മക്കാർ മുസ്ലിമീങ്ങളുടെ രക്തത്തിന് ദാഹിച്ച് ഒരു പ്രതിക്രിയക്ക് വേണ്ടിയിട്ട് അവർ നേർച്ച നേർന്ന് നടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പിന്നെ ഒരു ചതി പ്രയോഗത്തിലൂടെ കുറെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസികൾ വധിക്കുകയും അതിൽ ചിലരെ പിടികൂടുകയും ചെയ്തത്. അത് പിടികൂടിയവരുടെ കൂട്ടത്തിൽ സെയ്ദ് ബിൻ ദസീൻ ഉണ്ടായിരുന്നു, ഹുബൈബിന് അദി ഉണ്ടായിരുന്നു. ഈ ഹുബൈബിനെയും അതേപോലെ തന്നെ സെയ്ദ് ബിൻ ദസീനെയും മക്കാർ കൊല്ലാൻ തീരുമാനിച്ചു. ആർക്ക് പകരം കൊല്ലാൻ? ബദറിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ നേതാക്കന്മാർക്ക് പകരം കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ സെയ്ദ് ബിൻ ദസീനെയും ഹുബൈബിനെയും തനയിമിൽക്ക കൊണ്ടുപോയത്. എന്തിന്? കൊല്ലാൻ വേണ്ടിയിട്ട്. തനയിമുക്ക് എന്തിനാ തനയിമുക്ക് കൊണ്ടുപോയത്? ആ തനയിമ ഹറമിന് പുറത്താണ്, കഅബത്തിന്റെ പരിസരത്ത് വെച്ചോ മക്കയിൽ വെച്ചോ അവര് ആരെ കൊല്ലണില്ല? സെയ്ദ് ബിൻ ദസീനെയെ കൊല്ലണില്ല, ഹുബൈബിന് അദീനെ കൊല്ലണില്ല. അവര് തനയിമുക്ക് കൊണ്ടുപോയി. തനയിമുക്ക് കൊണ്ടുപോയി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലാണ് കൊണ്ടുപോണത്, മനസ്സിലായില്ലേ? അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അവരെ കൊല്ലണത്, ഹുബൈബിനെയും സെയ്ദ് ബിൻ ദസീനെയും കൊല്ലണം. അപ്പോഴാണ് അബൂ സുഫിയാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദ് ആണിയെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? അപ്പോ സെയ്ദ് ബിൻ ദസീനെ പറഞ്ഞു, അതേപോലെ ഹുബൈബ് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോഴുള്ളവർത്ത് ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുള്ള ഏൽക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് സഹിയല്ല. പിന്നല്ല അദ്ദേഹം ഞങ്ങൾക്ക് പകരം ഇവിടെ കൊല്ലപ്പെടുക എന്നുള്ളത്, അത് ഞങ്ങൾക്ക് തീർത്തും സഹ്യമല്ല, സ്വീകാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴാണ് അബൂ സുഫിയാൻ പറഞ്ഞത്, വല്ലാഹി മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. ജനങ്ങളിൽ ഒരാളും മുഹമ്മദിനെ മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പറയുന്നത്. ഇവിടെ വിഷയം, ഇവര് മക്കയിൽ വെച്ച് ഹുബൈബിനെ കൊന്നില്ല, സെയ്ദിനെയും കൊന്നില്ല, കൊല്ലാൻ കൊണ്ട് എഴുതി കൊടുക്ക തനയും വെക്കാണ്. എന്തിന്? ഹറമെന്ന് പുറത്ത് ഷില്ലിൽ കൊല്ലാനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വധശിക്ഷ അർഹിക്കുന്നവരുടെ, അക്രമികളായി മുശരിക്കുകൾ ഗണിക്കുന്നവരുടെ വിഷയത്തിൽ അവരുടെ നിലപാടാണ്, അവരുടെ രാഷ്ട്രീയ മീമാംസയാണത്. അവർ ഹറമിനെ പവിത്രമായി കണ്ടിരുന്നു, അവിടെ രക്തം ചിന്തിയിരുന്നില്ല, അവർ അവിടെ അതിന്റെ പവിത്രത കൽപ്പിച്ചിരുന്നു. സ്വന്തം പിതാവിനെ വധിച്ചവനവരെ കാണാണ് കഅബയുടെ പരിസരത്ത് കാണുകയാണെങ്കിൽ അവർ വധിക്കൂല. പറയുമ്പോ ഭയങ്കര പ്രതികാര ചിന്തയായിരുന്നു അന്നത്തെ അറബികൾക്ക്. പക്ഷേ പിതാവിനെ വധിച്ചവനവരെ കഅബയുടെ പരിസരത്ത് തവാഫ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലോ മറ്റോ ഒന്നും ചെയ്യൂല. അതേസമയം ആ വ്യക്തിയെ ഹറമിന് പുറത്ത് കണ്ടാലോ? ആ നീണ്ട യുദ്ധ, അതിനൊരിക്കും പ്രയാസമല്ല. ഇതായിരുന്നു മക്കയുടെ ഭൗതിക സാഹചര്യം. ആ സാഹചര്യത്തിൽ അവരാരെയും നോവിക്കൂല, ഉപദ്രവിക്കൂല. പക്ഷെ അവരാരെ ഉപദ്രവിക്കുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എല്ലാം അവർക്ക് ഹറാം, പക്ഷെ നിങ്ങൾ അവർക്ക് ഹലാൽ. അതാണ് വഅൻ തഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ നിങ്ങൾ ഹലാലാണ്. അങ്ങനെ ഇരിക്കെ ആ നാടിനെ കൊണ്ട് ഉഖ്സിമു ബിഹാദൽ ബലദ്, അതാണ് അള്ളാഹു അവിടെ ഉണർത്തുന്നത്. അതാണ് ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, വഅൻത ഹാലുൻ. ഹാലുൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഹാലു എന്ന് പറഞ്ഞാൽ വന്നിറങ്ങുന്നവൻ, ഇറങ്ങി താമസിക്കുന്നവൻ. ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു, വഅൻത ഹില്ലുൻ, നിങ്ങൾ ഇറങ്ങി താമസിക്കുന്നവനാണ്. ബിഹാദൽ ബലദി, ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്നതിന് മുമ്പാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, ഈ സൂറത്ത് ഇറങ്ങുന്നത്, മനസ്സിലായോ? ഹിജറക്ക് ശേഷമാണ്, ഹിജറക്ക് മുമ്പാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്, മനസ്സിലായോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതിന്റെ ആദ്യ നാളിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, റസൂലുള്ള ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു ല്ലേ? ആരാ പറഞ്ഞേ? വറഖത്ത് ബിൻ നൗഫൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഖ്റാ ബിസ്മി സൂറത്ത് ഇറങ്ങി, സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഇറങ്ങി, അഞ്ചായത്തുകൾ ഇറങ്ങി. ആ അഞ്ചായത്ത് കിട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ട് വഹി വരികയാണ്. അങ്ങനെ ഹാറ ഹിറയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ച് വിറച്ച് വേദനിച്ച് ഓടി വരികയാണ് ഖദീജയുടെ അടുക്കലേക്ക്. അങ്ങനെ ഇസ്ലാത്തുൽ മാതങ്ങൾ താൻ മരിക്കുമോ എന്ന് ഭയന്ന് പോയി എന്ന പോലെ ഖദീജയോട് പറയുണ്ട്. ഏതായാലും ഖദീജ റളിയല്ലാഹു തആല ഇസ്ലാത്തുൽ മാതങ്ങളെ ആശ്വസിപ്പിച്ച് ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞ് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. വറഖത്ത് ബിൻ നൗഫൽ അദ്ദേഹം പിന്നെ സത്യാന്വേഷിയായിരുന്നു, അങ്ങനെ അദ്ദേഹം ഒരു ഹനീഫായിരുന്നു, ഋജു മനസ്കനും അതേപോലെ തന്നെ സത്യപാദാവിൽ ചലിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നു, കാരണം അന്ന് സത്യമതമായിട്ട് ക്രിസ്തു മതം പിന്നെ ജസീറയിൽ പരന്നിരുന്നു. ഏതായാലും അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. വേദപുസ്തകം വായിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുമ്പോൾ വറക്ക ഒരു സത്യാന്വേഷി കൂടിയാണ് അദ്ദേഹം. അന്ന് സത്യമതം ആയിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ജീവിക്കുന്ന ആളായി. അതുകൊണ്ടാണ് ഖദീജ വറക്കയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ വറക്കത്ത് ബിൻ നൗഫൽ നബിയിൽ നിന്ന് കേട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം പറയാണ്, മൂസായുടെ അടുക്കലേക്ക് വന്ന നാമൂസാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്, മലക്ക് തന്നെയാണ് നിങ്ങളുടെ അടുക്കലേക്ക് വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, പിന്നെ മുഹമ്മദ് നിങ്ങൾ കൊണ്ടുവന്ന ആദർശം ദീൻ ഇതുപോലത്തത് കൊണ്ടുവന്നവരെല്ലാം അവരുടെ നാട്ടിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പലായനം ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. അവരെ നാട്ടുകാർ ആക്രമിക്കും, അങ്ങനെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇല്ല ഊതിയ ഊതിയ എന്നാണ്, ശത്രുത വെച്ച് പുലർത്തുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട് വറക്കവയോട്, അവ മുഖ്രിജിയഹും, ഈ മക്കാർ എന്നെ പുറത്താക്കുമോ, മക്കയിൽ നിന്ന് തന്നെ പുറത്താക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പിച്ച് ചോദിക്കുകയാണ് ആരോട്? വറക്കയോട്. അപ്പൊ വറക്ക വീണ്ടും പറയാണ്, നിങ്ങൾ കൊണ്ടുവന്നതുപോലുള്ള ദീൻ ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല. അവരാ നാട്ടിൽ നിന്ന് ഇറക്കപ്പെടാതെ അന്ന് നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഇറക്കപ്പെടുന്ന ദിനം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഉറച്ചു നിന്ന് ശക്തിപ്പെടുത്താനുണ്ടാകും എന്ന് നബിസ്ലാഹു അലൈഹി സ്വലാത്തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് ഒരു അറിയിപ്പുണ്ട്, എന്ത്? പലായനം വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പലായനം ഈ ആദർശത്തിന്റെ പേരിൽ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അറിവുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻ തഹില്ലും ബിഹാദൽ ബലദി, ഈ നാട്ടിൽ നിങ്ങൾ വന്നിറങ്ങുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പലായൻ ഉണ്ടെങ്കിൽ തന്നെയും ആ പലായനത്തിനപ്പുറം എന്തുണ്ട്? ഒരു തിരിച്ചു വരവ് മക്കയിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അറിയിപ്പ്. അതാണ് ആ രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം പിന്നെ മുഫസ്സിരീങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ മൂന്നാമത്തേതും. സ്വാതന്ത്ര്യമുള്ളവനാണ്. വഅൻ തഹില്ലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവനാണ്. ആ അർത്ഥത്തിൽ പ്രയോഗിക്കും തഫ്സീറുകളിൽ കാണാം. അതെന്താണ് ആ ഹില്ലുൻ എന്ന് പറഞ്ഞാൽ? മക്ക എല്ലാം നിലക്കും പവിത്രമാണ്, എല്ലാം നിലക്കും പവിത്രമാണ്. മക്കയിൽ അവിടെയുള്ള രക്തം ചിന്താൻ പാടില്ല. അവിടെ വളരുന്ന മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. അവിടെ വളരുന്ന പ്രകൃതിയെ വളരുന്ന സസ്യലതാദികൾ മുറിക്കാനോ പുല്ലുകൾ പറിക്കാനോ മുള്ളുകൾ പോലും പൊട്ടിക്കാനോ പാടില്ല. അതാണ് നിസ്രാസലമ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലല്ലേ? നിസ്രാസലമ തങ്ങൾ പറഞ്ഞിട്ട് വല യുക്തലു സൈദുഹ, അവിടെയുള്ള വേട്ടമൃഗങ്ങളെ വധിക്കാൻ പാടില്ല. അതേപോലെ വല യുനഫറു സൈദുഹ, വേട്ടമൃഗങ്ങളെ പേടിപ്പിച്ച് വിരട്ടി ഉടയ്ക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ വല യുഹ്ര കുദമുഹ, അവിടെ രക്തം ചിന്താൻ പാടുള്ളതല്ല. അതേപോലെ വല യുഖ്തല ഖലാഹ, മക്കയിൽ മുളക്കുന്ന പുല്ലുകൾ പറിക്കാൻ പാടില്ല. വല തുഅതു ശൗകതുഹ, അവിടെ വൃക്ഷങ്ങളിൽ കാണുന്ന മുള്ളു പോലും പൊട്ടിക്കാൻ പാടില്ല. ഇത് ഹറമിന്റെ പവിത്രതയാണ്, അവിടെ രക്തം ചിന്താന പാടുള്ളത്. അതേപോലെ വല തുൽതഖത്തു ലുഖ്തതുഹ, മക്കയിൽ കളഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ അത് പെറുക്കടിക്കാൻ പാടുള്ളതല്ല. അത് അതിന്റെ പിന്നെ പരസ്യം നിർവഹിക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്വ കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കാനല്ലാതെ വെറുതെ കിടക്കുന്ന സ്വത്ത് എടുക്കാൻ പാടില്ല. ഇതൊക്കെ മക്കയുടെ പ്രത്യേകതയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ കുറച്ച് സമയം നിശ്ചയിച്ചു. എന്തിന്? യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യാൻ എപ്പോഴാ സമയം? ആ സമയം എപ്പോഴാ? മക്കം ഫത്തഹായപ്പോഴാണ്. മക്കം ഫത്തഹായി അപ്പോ എന്തുണ്ടായി? മക്കം ഫത്തഹായപ്പോ ചില സ്ഥലങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായി. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്തഹാകാൻ വേണ്ടി വരുമ്പോ ഒരു രക്തച്ചൊരിച്ചിലില്ലാതിരിക്കാനാണ് എന്ത് ചെയ്തത്? റസൂലുള്ള മക്കാർക്ക് തന്റെ വരവിന്റെ ആഗമന വിവരം അറിയിക്കാതെ വന്നത്. 10,000 പേരെയും കൊണ്ട് മക്കം ഫത്തഹാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം തീർത്തും സീക്രട്ട് ആക്കാൻ പറഞ്ഞു, രഹസ്യമാക്കാൻ പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് മക്കാരെ അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർ ആയുധമായിട്ട് കാത്തുനിൽക്കും. ആയുധമായിട്ട് കാത്തുന്നുണ്ടെങ്കിൽ എന്താ രക്തശിക്ത പോരാട്ടമാണ്, മക്കയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം ചിന്താനോ കൊല്ലാനോ അല്ല വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്, ഹറമിനെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് പിന്നെ മക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം റസൂലുള്ള മക്കയോട് അടുത്തെത്തിയപ്പോൾ മക്കാരറിഞ്ഞു. നബ്സലാസിലെ മാത്രങ്ങൾ രക്തം ചിന്താനല്ല വരുന്നത്, മനസ്സിലായി? ഇന്ന് യൗമുൽ മൽഹമയാണ്, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് ചിലര് വിളിച്ചു പറഞ്ഞു. സഹദ് ഇബ്നു ഉബാദ പോലുള്ളവർ പറഞ്ഞു. കാരണം എന്താ? പിന്നെ മക്ക ഫത്ഹാകാണ്, മക്കയിലുള്ള ആളുകൾ ആരാ? മക്കയിലുള്ള ആളുകൾ അവരൊക്കെ ശിക്ഷ അർഹിക്കുന്നവരും അവരോടൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനവർ അർഹരുമാണ്, മനസ്സിലല്ലേ? അങ്ങനത്തെ ആളുകളാണ് മക്കയിലുള്ളത്. പക്ഷെ എന്നിട്ടും ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, യുദ്ധത്തിന്റെ ദിവസമാണ് എന്ന് സയ്യിദ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സയ്യിദിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല, ഇന്ന് കഅബ ആദരിക്കപ്പെടുന്ന ദിവസമാണ്, മക്ക ആദരിക്കപ്പെടുന്ന ദിവസമാണ്, ഇത് യുദ്ധത്തിന്റെ ദിവസമല്ല എന്ന് നബ്സലാസ്ലമ തങ്ങൾ തിരുത്തി പറഞ്ഞിട്ട് നബ്സലാസ്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കുന്നവൻ നിർഭയനാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയിരിക്കുന്നവർ അവരും നിർഭയരാണ്, മസ്ജിദ് ഹറാമിൽ അഭയം തേടുന്നവർ അവരും നിർഭയരാണ്, മനസ്സിലായി? അവരൊന്നും തൊടാൻ പാടില്ല എന്നാണ്. ഓരോരുത്തർക്ക് സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കാം, അവര് ദ്രോഹിക്കരുത്. അവർ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം സ്വീകരിച്ചില്ല. അതേപോലെ അബൂ സുഫിയാന്റെ വീട്ടിൽ കയറുന്നവർക്ക് നിർഭയത്വം പറഞ്ഞ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നവർക്കും നിർഭയത്വം പറഞ്ഞ്. എന്നാലും ചിലരെന്ത് ചെയ്ത്, ഈ നബ്സലാസ്ലമാതങ്ങളുടെ ഈ ഒരു വിശാല മനസ്കതയും ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടും ചിലരെന്ത് ചെയ്ത്, ചിലരെ എതിർത്തു നിന്ന്, മനസ്സിലല്ലേ? എതിർത്തു നിന്ന് വിശിഷ്യം ഖാലിദ് റളിയല്ലാഹു തആലന്റെ നേതൃത്വത്തിൽ വന്ന ടീമിനെ, മക്കം ഫത്തയിൽ വന്ന ടീമിനെ എതിർക്കുവാൻ ഹന്തമ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പിന്നെ ആളുകൾ നിലയുറപ്പിച്ചിരുന്നു മുശ്രീഖുകൾ. അതുകൊണ്ട് തന്നെ അവരോട് ഏറ്റുമുട്ടേണ്ടി വന്നു, അവരോട് ഏറ്റുമുട്ടേണ്ടി വന്നു. ചില സ്ഥലങ്ങളിൽ ചില പോരാട്ടങ്ങൾ നടന്നു, അത് മക്കയിൽ ഹറമിൽ പോരാട്ടം പാടില്ലല്ലോ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്ത് അനുവാദം നൽകി. അതെന്ന് മക്കം ഫത്ഹിന്റെ ദിവസം പകലിന്റെ കുറച്ച് സമയം, അതാണ് ഇവിടെ ഉദ്ദേശം. നിങ്ങൾ സ്വാതന്ത്ര്യമുള്ളവനാണ്, എന്തിന്? മക്കയിൽ ഏതാനും സമയം ആയുധ പ്രയോഗത്തിന്. അതാണ് അവിടെ മൂന്നാമത് മുഫസ്സിരീങ്ങൾ പറഞ്ഞ പിന്നെ തഫ്സീർ. തഫ്സീറുകൾ വൈവിധ്യമാണ്, വൈരുദ്ധ്യമില്ല എങ്കിൽ ഈ തഫ്സീറുകളൊക്കെ എന്ത് ചെയ്യും? അത് പരിഗണിക്കപ്പെടും. അതെന്താ അർത്ഥം പറഞ്ഞാണ്? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, എന്താ ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു. വ അൻ തഹില്ലു ബിഹാദൽ ബലദ്, എന്താ അവരുടെ അർത്ഥം? നിങ്ങൾ ഈ നാട്ടിൽ ഹലാലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ വന്നിറങ്ങുന്നവനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുള്ളവനാണ്. എന്താ സ്വാതന്ത്ര്യം? രക്തം ചിന്തുക എന്നുള്ളത് നിഷിദ്ധമായ മക്കയിൽ പകലിന്റെ ഏതാനും സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല അനുവാദം നൽകി, ആ സ്വാതന്ത്ര്യം. തൈബ്, ഒന്നാമത്തെ സത്യമാണ് പോയി കഴിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തിട്ട് ഒരു കാര്യം ഉറപ്പിച്ച് തീർപ്പാക്കി പറയാണ്. അതിൽ ഒന്നാമത്തെ സത്യമാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വ അൻ തഹില്ലു ബിഹാദൽ ബലദ്. രണ്ടാമത്തെ സത്യം വവാലിദിൻ വമവലദ്. വവാലിദിൻ, വാലിദ്, വാലിദ് വലുതെന്നാല് പിതാവ്, ജനകൻ അല്ലെ, ജനകൻ, ജനയിതാവ്, ജനകൻ, ജനയിതാവ്, ജനകൻ എന്ന് പറയും. പണ്ട് പിന്നെ ഉള്ളൂർ കവിതകൾ, ഉള്ളൂരിന്റെ കവിതകൾ ഭയങ്കര ടൈറ്റാണ് മലയാളത്തിൽ, മലയാളം എടുത്ത ആൾക്കാരെ. അതിൽ കാരണം ഒലവും ഇടവും ഓരോ തോളോടൊന്നിച്ചു കാന്തി, കലവികൾ കലരും നിൻ കായലിൻ പങ്ക്തി കണ്ടാൽ, നലമൊടു തിരുമയ്യിൽ കീർത്തി മുദ്ര നിബദ്ധ, മലതര മണിഹാരം പോലെ തോന്നുന്നു തായെ. വിനതയുടെ വിഷാദം നീക്കിയിടുവാനായി പണ്ട് അമൃതകുംഭം പണ്ടുപോയി കൊണ്ടുവന്നു, ജനക ജനനിമാർത്തൻ ദുഃഖം മാറ്റിയിടുവാൻ ഇത്തനയർ അയുധലക്ഷം തൽക്കടം പേറിയിടുന്നു. ജനക ജനനിമാർ തൻ ദുഃഖം മാറ്റിയിടുവാൻ, ബാപ്പാനി മാനി ദുഃഖം മാറ്റാൻ ഇത്തനയർ അയുധലക്ഷം തൽക്കടം പേറിയിടുന്നതാണ്. അത് പിന്നെ ഹൈന്ദവ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളാണ് അവിടെ വിഷയം. പിന്നെ അവിടെ ജനകൻ ജനനി എന്ന് പറഞ്ഞു, അവിടെ ഉദ്ദേശം എന്താ? പിതാവ് മാതാവ്. തയ്യബ്, വാലിദ് എന്ന് പറഞ്ഞാൽ ജനകൻ. വാലിദ് എന്നിട്ട് ജനകൻ എന്ന് പറയുമ്പോ പിന്നെ അറബിയിൽ വാലിദ് വാലിദത്ത് ഇതിന് എന്താ പറയാ, വാലിദും വാലിദത്തും വാലിദൈനിയാണ് അല്ലെ, വാലിദൈൻ മാതാപിതാക്കൾ എന്നുള്ളതിന് വാലിദൈൻ, വാലിദും വാലിദുമാണ് വാലിദൈൻ. പക്ഷെ ഉദ്ദേശം വാലിദും വാലിദത്വമാണ്. അപ്പൊ വാലിദ് എന്ന് പറഞ്ഞാല് മാതാ പിതാവിനും പറയാം, ജനകനും പറയാം, ജനനിക്കും പറയാം. വാലിദിൻ വാലിദാണ് സത്യം. പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്ക വിധേയം, അതുകൊണ്ടാണ് അതിപ്പോ അവിടെ വിനതയുടെ വിഷാദം നീക്കിയിടുവാനായി ക്ഷണം തത്തനേമൃത കുംഭം പണ്ടുപോയി കൊണ്ടുവന്നു. ജനക ജനനിമാർ തൻ ദുഃഖം മാറ്റിയിടുവാൻ ഇത്തരയർ ആയുധലക്ഷം തൽക്കടം പേരിടുന്നു. അതാണ് കവിത. അതിന്റെ ശരിയായ സീഹ ഇനി ആരെങ്കിലും ക്ലിപ്പിടാനാണെങ്കിൽ ഇതിട്ടോ, ആദ്യത്തെ ഇത് തെറ്റാണ്. വാലിദ് എന്ന് പറഞ്ഞാൽ ജനകൻ. വാലിദിൻ വാലിദാണ് സത്യം, ജനകനാണ് സത്യം. വലദ് വലതാന്ന് പറഞ്ഞാല് ജനിപ്പിച്ചു, ജനിപ്പിച്ചു. മാ വലതാണ് ജനിപ്പിച്ചത്, ജനിപ്പിച്ചത്. അവൻ ജനിപ്പിച്ചത് അതാണ് വമാ വലദ്. അപ്പൊ വാലിദിൻ വാലിദാണ് സത്യം, വമാ വലദ് അവൻ ജനിപ്പിച്ചതുമാണ് സത്യം. വാലിദ് ജനിപ്പിച്ചതുമാണ് സത്യം. വലതാന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചു, അതാണ് ക്രിയ. മാ വലതാന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചത്, ജനിപ്പിച്ച അതൊന്ന്. അപ്പൊ ഇവിടെ വാലിദിൻ അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യാണ് ഒരു വാലിദിനെ കൊണ്ട്. വമാ വലദ് ആ വാലിദ് ജനിപ്പിച്ചതുമാണ് സത്യം. തൈബ്, അവിടെ ഒരു വിഷയം, ആരാണ് ഈ വാലിദ് ജനകൻ, ആരാണ് അയാൾ ജന്മം നൽകിയവൻ? അറേ വാലിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മക്കാരോടാണുള്ള ഖിതാബ്. വാലിദാണ് സത്യം. അതുകൊണ്ട് തന്നെ പല മുഫസ്സിരീങ്ങളും പറഞ്ഞ ഈ വാലിദ് കൊണ്ട് ഉദ്ദേശം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അല്ലെ. അവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിലാണ് തങ്ങൾ എന്ന് പറയുന്നവരാണല്ലോ. അതുകൊണ്ട് വാലിദിൻ ഒരു വാലിദാണ് സത്യം. വമാ വലദ് അദ്ദേഹം ജന്മമേകിയ ആളുമാണ് സത്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലർ പറഞ്ഞില്ല വാലിദ് എന്ന് പറഞ്ഞെങ്കിൽ അറിയപ്പെട്ട വാലിദ് ആരാ, ആദമാണ്. ആദമാണ് സത്യം. വമാ വലദ് ആദം നബിയുടെ സന്താന പരമ്പര ആണ് സത്യം. ആദമും ആദമിന്റെ സന്താനങ്ങളും എന്ന് പറയുമ്പോൾ അള്ളാഹു സത്യം ചെയ്യുന്ന ആരെ കൊണ്ടാ, മനുഷ്യകുലത്തെ കൊണ്ടാണ്, മനുഷ്യകുലത്തെ കൊണ്ടാണ്. ഇബ്രാഹിം ഇബ്രാഹിമിന്റെ സന്താനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊന്നുകൂടി എന്തായി ചുരുങ്ങി ശുഷ്കമായി. ഇബ്രാഹിം എന്ന് പറയുന്നവർ പ്രത്യേകിച്ചും പറയാൻ കാരണം എന്താണ്, ഇവിടെ ഈ അഭിസംബോധിത വിഭാഗം അവർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ടുള്ള ആ ടച്ചാണ്, അവർ ആ ബന്ധം. ചിലർ പറഞ്ഞത് അതുമല്ല, വാലിദ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ വാലിദാണ് ഉദ്ദേശം. വമാ വലദ് നടന്നെങ്കിൽ എല്ലാവരും ജന്മം നൽകുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശം. അവിടെ ഈ പ്രജനന പ്രക്രിയ ഉണ്ടല്ലോ, അതിൻ്റെ ആ പ്രാധാന്യവും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു പിന്നെ ഗൗരവവും ആളുകൾ കണക്കിലെടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ അതുകൊണ്ട് സത്യം ചെയ്തത് എന്നാണ് പറയുന്നത്. നമ്മൾ തമാശയിൽ കേൾക്കാറില്ലേ, ജനകന്റെ വില്ലൊടിച്ചത് ആര് അല്ലേ, നിങ്ങളോട് പറയല്ലേ, നമ്മളോട് പറയലുണ്ട്. പിന്നെ ക്ലാസ്സിൽ പിന്നെ ഇത് പരിശോധനക്കാൾ വരുമല്ലോ, മുഫത്തീഷ് മദ്രസയിൽ മുഫത്തീഷ് വരും, അതുപോലെ സ്കൂളിൽ മുഫത്തീഷ് വന്ന് അങ്ങനെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ നിലവാരം അറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിച്ചതാണ്. ചരിത്രം നിർത്തി ചോദിച്ചാണ് ജനകന്റെ വില്ലൊടിച്ചത് ആര്, കുട്ടിനോട് ചോദിച്ചു. ആ കുട്ടിയൊക്കെ ഞാനല്ല അറിയ. അപ്പൊ അയക്കല്ല ബുദ്ധർ മനസ്സിലായി. അപ്പൊ ടീച്ചറോട് ചോദിക്കുമ്പോ ടീച്ചർ പറയും കുട്ടി നല്ല കുട്ടിയാണ് അവനായി ചെയ്യാൻ അഡ്മാഷ കൊണ്ടെന്ന് അഡ്മാഷ പറഞ്ഞ് ടീച്ചർ സത്യസന്ധയാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അവസാനം പിന്നെ അതിന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിന്റെ അടുത്ത് എത്തിയപ്പോ പിന്നെ നമുക്കതൊരു അന്വേഷണത്തിന് വിടാന്ന് പറഞ്ഞത് പറയാറുണ്ടല്ലോ. അഹ്വാലം ആളുകൾ നയങ്ങണ്ട നമ്മള് തഫ്സീറില്. وان تحلم بهذا الولد بلد ووالد والدان സത്യം وما ولد അവൻ വാലിദ് ജന്മമേകിയ പിന്നെ ജന്മമേകിയ സന്താനം അതുമാണ് സത്യം وما ولد. അപ്പോൾ മാനുള്ളിന് മൻ എന്നർത്ഥത്തിൽ വമൻ വലദ എന്നർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെ കൊണ്ടും മക്കയെ കൊണ്ടും അതേപോലെ തന്നെ മനുഷ്യകുലത്തെ കൊണ്ടും സത്യം ചെയ്യാണ്. സത്യം ചെയ്തിട്ട് അല്ലാഹു റഹ്മക്കല്ല എന്താ സത്യം ചെയ്തിട്ട് അല്ലാഹു എന്താ ഉറപ്പിക്കുന്നത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. അതാണ് അല്ലാഹു സത്യം ചെയ്ത് ഉറപ്പിക്കുന്നത്. ലഖദ് ഖലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. ലാ ഖദ് ഖലഖ്ന മനസ്സിലെ ലാമ് തൗക്കീദ് ശക്തിപ്പെടുത്താനാണ് ആശയം. ഖദ് ആശയം ശക്തിപ്പെടുത്താനാണ്. ലഖദ് ഖലഖ്ന നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആരെ സൃഷ്ടിച്ചിരിക്കുന്നു? അൽ ഇൻസാൻ. അൽ ഇൻസാൻ മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല പിന്നെ മനുഷ്യകുലം. മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഫി ഖബദിൻ. ഖബദ് ഖബദ് എന്ന് പറഞ്ഞാൽ ഖബദ് എന്നുള്ളതിന് തഫ്സീറുകളിൽ രണ്ട് പ്രധാന ആശയമാണ്. രണ്ട് പ്രധാന ആശയം. ഒന്ന് ഖബദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്തിഖാമത്ത് എന്നർത്ഥം പറയും. നേരെ ചൊവ്വേ, നേരെ ചൊവ്വേ എന്നർത്ഥത്തിൽ സൂര്യൻ നടുമധ്യത്തിലാണ് ഇനി പറയും. ഖബദിസ്സമ ഫി ഖബദിസ്സമ ആകാശത്തിന്റെ നേരെ മധ്യത്തിൽ. അതിന് ഖബദ് എന്ന് പറയാം. ഹദീസിലൊക്കെ കാണാൻ സാധിക്കും ഫി ഖബദിസ്സമ അല്ലേ. അപ്പോ മനുഷ്യനെ ഖബദിലായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ എന്താ നേരെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നർത്ഥത്തിൽ. പിന്നെ ഖബദ് എന്ന് പറയും മുഖാബദത്ത്. അതങ്ങൾ പറഞ്ഞ അർത്ഥം എന്താ മുഖാബദത്ത്? മുഖാബദത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലേശം സഹിക്കുക, ക്ലേശം താണ്ടുക, ക്ലേശം താണ്ടുക. മുഖാബദത്ത് അതിൽ നിന്നാണ്. അതായത് ക്ലേശങ്ങൾ അതേപോലെ ക്ലിഷ്ടതകൾ പ്രയാസങ്ങൾ തരണം ചെയ്യുന്നതിൽ ആ അവസ്ഥയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അവിടെ ഒന്നാമത്തെ അർത്ഥ പ്രകാരം ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യരെ നാം കബദിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്താ സൃഷ്ടിപ്പിലെ പ്രത്യേകത? ഇരുകാലിൽ നിൽക്കുന്നവനാണ്, മനസ്സിലല്ലേ. മറ്റ് ജീവികളുടെ ഒന്നും ഷേപ്പ് ഇങ്ങനെയല്ല. അതേപോലെ തന്നെ മനുഷ്യന് അവന്റെ സൃഷ്ടിപ്പ് പിന്നെ മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തീർത്തും വ്യതിരക്തമായിട്ടുള്ള സൃഷ്ടിപ്പാണ്. അതിനെക്കുറിച്ച് നമ്മളിവിടെ ഈ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞേ? എവിടെ? സൂറത്ത് ഖാഫിൽ, തൂറിൽ, തീൻ. തീനിൽ പറഞ്ഞു. എന്താ തീനിൽ പറഞ്ഞത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അഹ്സനി തഖ്വീം അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ലഖദ് ഖലഖ്ന തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫീ ഖബദ് ഫീ അഹ്സനി തഖ്വീം അതാണ് ഇതിന്റെ ഉദ്ദേശം. ഏറ്റവും നല്ല നേരായ ഘടനയിൽ. അതുകൊണ്ട് നമ്മള് മനസ്സിലായല്ലേ. ഇപ്പൊ നമ്മള് പഠിപ്പിക്കണം കണ്ടില്ലേ, ഇങ്ങനെ മുഖാമുഖം നിന്ന് കൈ ഉയർത്തി നോക്കി എങ്ങനെയാണ് അല്ലേ. ഇപ്പൊ ഡി പി പി വന്നപ്പോ ആനാന്ന് പഠിപ്പിക്കണമെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യണം? ആനായിട്ട് നിൽക്കണം. കുട്ടികളെ പുറത്തായിട്ടണം, അങ്ങനെയൊക്കെ വേണം. അതായത് മനുഷ്യനെന്ന് പഠിപ്പിക്കാൻ അങ്ങനെ കിടണം, മനുഷ്യനെന്ന് പഠിപ്പിക്കാൻ വേണ്ടയില്ല. അപ്പൊ അതാണ് ഇവിടെ ഖബ എന്നുള്ളതിന്റെ ഉദ്ദേശം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ ഖബ. അത് പിന്നെ പ്രമുഖരായ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു വെക്കാനാണത്. രണ്ടാമത്തേത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ ഖബദ്. ഖബദ് എന്ന് പറഞ്ഞാൽ മുഖാബദത്തുൽ മശാഖ്, പ്രയാസങ്ങൾ താണ്ടുക, പ്രയാസങ്ങൾ തരണം ചെയ്യുക. എന്താ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം? ആ പറഞ്ഞതിൽ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് ഇവിടെ സത്യം ചെയ്ത് ഉറപ്പിച്ച് പറയുന്ന സംഗതിയാണ് മനുഷ്യനെ കബദിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? ഇവിടെ ക്ഷമിക്കണം
അല്ലെ,
ക്ഷമിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറെ സാഹസപ്പെടണം അല്ലെ. അതേപോലെ തന്നെ നമുക്ക് നന്ദി കാണിക്കണം, അതിനും എന്ത് ചെയ്യണം, സാഹസപ്പെടണ്ടേ. നമുക്ക് ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് ഒന്ന് ദാറുൽ ഹയാത്ത് ദുനിയാവ് അല്ലെ, ദുനിയാവിലാണ്. പിന്നൊന്ന് നിശ്ചയിച്ചിട്ടുള്ളത് എവിടെയാണ്, ഖബറിലാണ്. പിന്നെ നിശ്ചയിച്ചിട്ടുള്ളത് എവിടെയാണ്, ആഖിറത്തിലാണ്. ആഖിറത്തിലാണ്. ദുനിയാവിലും മനുഷ്യന് എന്ത് ചെയ്യണം, ക്ലേശം തരണം ചെയ്യണം. ഖബറിലും മനുഷ്യന് ക്ലേശം തരണം ചെയ്യണം. പരലോകത്ത് എന്ത് ചെയ്യണം, ക്ലേശങ്ങൾ തരണം ചെയ്യണം. ദുനിയാവിൽ മനുഷ്യന് ഇവിടെ പിന്നെ ഖൈറ് കിട്ടണം, അതിന് സാഹസപ്പെടണ്ടേ, സാഹസപ്പെടണം. ഷെറുണ്ട് മനസ്സിലല്ലേ, ഷെറു ചെറുക്കണമെങ്കിൽ അതിനും മനുഷ്യൻ എന്ത് ചെയ്യണം, സാഹസപ്പെടണം. ഷെറു ഒരുതായ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ശേഷം സാഹസപ്പെടണം, മനസ്സിലല്ലേ. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകത. അവന് മൂന്ന് ലോകങ്ങൾ, ഈ മൂന്ന് ലോകങ്ങളിലും അവന് ലഖദ് ഖലഖനൽ ഇൻസാന ഫി കബദ്, മാതാവിന്റെ വയറ്റിൽ ഭ്രൂണമായി, ആ ഭ്രൂണം പരിണാമഘട്ടങ്ങൾ പിന്നിടുമ്പോഴൊക്കെ നോക്കി നിങ്ങൾ മനുഷ്യന്റെ അവസ്ഥ എന്താ, മനസ്സിലായില്ലേ. സ്വാതന്ത്ര്യമില്ല, ബന്ധനത്തിലാണ്, മനസ്സിലായി. ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് വിസർജിക്കപ്പെടുമ്പോൾ, പ്രസവിക്കപ്പെടുമ്പോൾ പ്രയാസമാണ്, മനസ്സിലായില്ലേ. പിന്നെ ഭൗതിക ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ, പരിണാമങ്ങൾ പിന്നിടുമ്പോൾ അതൊക്കെ ഈ പറയപ്പെട്ട രീതിയിൽ ക്ലേശത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതാണ് ഉറപ്പിച്ച് പറയുന്നത്, ലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫി കബദിൻ, കബദ് എന്ന് പറഞ്ഞാൽ ക്ലേശം തരണം ചെയ്യുന്ന നിലയിൽ. വേറിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദഹം ഫമുലാഖി, മനുഷ്യ നീ റബ്ബിലേക്കുള്ള ഈ പ്രയാണത്തിൽ ക്ലേശം സഹിച്ചുകൊണ്ടുള്ള പോക്കാണ്, അതിനപ്പുറാണ് എന്ത് ചെയ്യുന്നത്, ഫമുലാഖി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനാകുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ വരെ അല്ലെ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ വരെ ഈ ദുനിയാവിൽ ജീവിച്ച നമ്മൾ എങ്ങനെ വായിക്കുന്നത് റസൂലുള്ളാഹിന്റെ ചരിത്രം, ക്ലേശം സഹിച്ചവനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുള്ളത്. മരിക്കണ ദിവസം ഫാത്തിമ റളിയല്ലാഹു തആല വന്ന്, മരിക്കണ ദിവസം റസൂലുള്ളാഹി വഫാത്താകുന്ന ദിവസം ഫാത്തിമ റളിയല്ലാഹു വന്ന്, അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാറിലും മടിയിലും തലവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട്, നല്ല പ്രയാസമുണ്ട് മരണവേളയിൽ. ആയിഷുമ്മ പറയുന്ന, റസൂലുള്ളാഹിന്റെ മരണം നേരിട്ട് കണ്ടതിൽ പിന്നെ ഞാൻ ഒരാളുടെ മരണവും എളുപ്പമാണ്, നിസ്സാരമാണ് എന്ന് വിധിച്ചിട്ടില്ല. ആ രീതിയിൽ റസൂലുള്ളാഹിക്ക് പ്രയാസമുണ്ടായി, പ്രത്യേകിച്ച് ഖൈബറിൽ വെച്ച് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ട ആ വിഷത്തിന്റെ പ്രയാസങ്ങൾ. അത് ആയിഷയോട് പറയാണ്, ആയിഷ ഇന്നി വജത്തു അലമത്താമല്ലതി അകൽതുഹു മിൻ ഖൈബർ, ഖൈബറിൽ നിന്ന് ഞാൻ കഴിച്ച വിഷത്തിന്റെ വേദന ഞാൻ ഇപ്പോൾ കാണുന്നു. ഫഹാദ അവാനുൻ വജത്തിൻ ഖിതാ അബുഹുരി മിൻ ദാലികസും, ഖൈബറിൽ നിന്ന് ജൂതർ നൽകിയ ആ വിഷം കാരണത്താൽ എന്റെ അവയവങ്ങൾ മുറിഞ്ഞു പോകും വിധമുള്ള വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നു എന്ന് ആയിഷമ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വരികയാണ്, വരുമ്പോ റസൂലുള്ളാഹിന്റെ ആ മരണവേളയിൽ അവര് പറയാണ്, വാ കറുബത് അബത, വാ കറുബ അബത, വാപ്പാക്ക് എത്ര പ്രയാസമാണ് എന്ന് പറയാം. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലൈസ അല അബീക്ക് അയ്യ കറബിൻ ബാദല്യവും, ഈ ദിവസത്തിന് ശേഷം ഇനി ഉപ്പാക്ക് ഒരു പ്രയാസവും ഉണ്ടാകൂല എന്ന് പറയാണ്. ഇപ്പൊ മനസ്സിലായി, ഈ ഒരു കബദ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പറ നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു അതാണ് ഇവിടെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് എന്ന് പറഞ്ഞത്. ബഹുദൈവ വിശ്വാസികളുടെ ചില മൂഢ നിലപാടുകളും അതേപോലെ തന്നെ അവരുടെ ചില സങ്കല്പങ്ങളുമുണ്ട്, അതേപോലെ തന്നെ അവരുടെ ചില പ്രചരണങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അതിനെ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സത്യം ചെയ്ത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് എന്ന് പറയുമ്പോൾ അത് റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ട് പ്രബോധന ജീവിതത്തിൽ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അള്ളാഹുവിന്റെ സുന്നത്തല്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈ ഒരു കബദ് ഉണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. അയഹ്സബു അല്ലൻ യഖ്ദിർ അലൈഹി അഹദ്, ഇവിടെ ഈ പറയുന്നത് എന്താ, അത് ബഹുദൈവ വിശ്വാസികളുടെ ചില നിലപാടുകളും സങ്കല്പങ്ങളാണ്. മനസ്സിലായില്ലേ? അവര് വിചാരിച്ചിരുന്നത് തങ്ങളെ പിടികൂടാനും ഒതുക്കാനും ആരുമില്ലാത്ത പോലെയാണ്, ഞങ്ങൾ ഖേമന്മാരാണ്, കഴിവുള്ളവരാണ് എന്നാണ്. തഫ്സീറുകളിൽ കാണാൻ സാധിക്കും, ഈ ബനു ജമഹ് ഗോത്രത്തിൽപ്പെട്ട ഒരു ഉസൈദ് ഇബ്നു കൽദ അൽ ജമഹി എന്ന് പറയും. ഉസൈദ് ഇബ്നു കൽദ അൽ ജമഹി, ഈ ബനു ജമാഹ് ഗോത്രം എന്ന് പറഞ്ഞെങ്കിൽ ഉമയ്യത്ത് ഇബ്നു ഖലഫ്, ഉബൈ ഇബ്നു ഖലഫ് ഒക്കെ കേട്ടിട്ടാ, ഉബൈ ഇബ്നു ഖലഫ്, ഉമയ്യ ഇബ്നു ഖലഫ്, അവരുടെ ഒക്കെ ബാക്കിയാണ് ഈ ബനു ജമാഹ് ഗോത്രം. ഖുറൈശികളിൽ ഒരു ഉപഗോത്രമാണ് ബനു ജമാഹ്. അതിൽപ്പെട്ട ഈ ഉസൈദ് ഇബ്നു കൽദ, ഇവനെ പോലുള്ളവർ, ഇവരൊക്കെ ഭയങ്കര കരുത്തന്മാരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ കരുത്തന്മാൻ. പ്രത്യേകിച്ച് ഈ ഉസൈദ് ഇബ്നു കൽദ ഈ തോലിങ്ങനെ വിരിച്ചിട്ടിട്ട് അതിൽ കാലമർത്തി നിന്ന് 10 പേരോടൊക്കെ വലിക്കാൻ പറയുന്നതാണ്. തോലി പിഞ്ഞി പോരല്ലാതെ ഇയാളെ തള്ളിയിടാൻ കഴിയൂല എന്നാണ്. അങ്ങനത്തെ കരുത്തന്മാരുണ്ടായിരുന്നതാണ് ഈ മുശ്രിക്കുകൾ. ഉസൈദ് ഇബ്നു കൽദ അൽ ജമഹി, അബുൽ അഷദ്ദൈൻ എന്നാണ് അയാളുടെ വിളിപ്പേര് തന്നെ. അബുൽ അഷദ്ദൈൻ അൽ ജമഹി എന്നാണ് അയാൾക്ക് വിളിപ്പേര് തന്നെ. ഏതായാലും അബൂജഹലിന്റെ കുറിച്ചും മറ്റൊക്കെ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഏതായാലും പിന്നെ ഇങ്ങനത്തെ ചില ആളുകളുണ്ടായിരുന്നു. അവരുടെ ഉള്ളെന്തായിരുന്നു, ഞങ്ങളാണ് വലുത്, പിന്നെ ഞങ്ങളെ അങ്ങനെ ഒതുക്കാൻ ആർക്കും സാധിക്കൂല എന്നൊരു ഭാവമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ഇവനെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെയോ ആ ഭാവക്കാരൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ യഹ്സബു, ഈ മനുഷ്യൻ വിചാരിക്കുന്നുവോ, അല്ല യഖ്ദിർ അലൈഹി അഹദ്, ഒരാൾക്കും അവന്റെ മേൽ ഊക്കും കഴിവും ഉണ്ടാവില്ല എന്ന്, എന്ന് പറഞ്ഞാൽ അവനെ ഒതുക്കാനും അവനെ പിടികൂടാനും സാധിക്കുകയില്ല എന്ന് മനുഷ്യന് വിചാരിക്കുകയാണോ? മനസ്സിലായോ? അയഹ്സബു, ഈ മനുഷ്യൻ വിചാരിക്കുകയാണോ, അല്ല യഖ്ദിർ അലൈഹി അഹദ്, ഒരാൾക്കും അവന്റെ മേൽ കഴിവുണ്ടാവില്ല എന്ന്. എന്താ അവന്റെ മേൽ കഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞ അതിന്റെ ഉദ്ദേശം? അവനെ പിടിക്കാനും അവനെ ഒതുക്കാനും അവനെ മരിപ്പിക്കാനും പിന്നെ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും, ഇതൊക്കെയുടെ ഉദ്ദേശം. അങ്ങനെ കഴിയില്ല എന്നാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. അത് ഈ ഒരു വ്യക്തിയുടെ മാത്രം ഒരു വിഷയമായിട്ടല്ല, പിന്നെയോ തഫ്സീറുകളിൽ പലരെയും പരാമർശിച്ചതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൊത്തത്തിൽ അങ്ങനെ മുശ്രിക്കുകൾക്ക് ഒരു ഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത്. മനുഷ്യൻ പറയാണ്, യഖൂൽ അവൻ പറയുന്നു, അഹ്ലക്തു ഇസ്മാന അഹ്ലക്തു ഫനൈതു, ഞാൻ തുലച്ചു, അതാണ് അഹ്ലക്തു എന്ന, ഞാൻ നശിപ്പിച്ചു, ഞാൻ തുലച്ചു. അവിടെ അഹ്ലക്ക എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ചെലവഴിച്ചു? അന്തം വിട്ട് ചെലവഴിക്കൂലേ, അതിനാണ് പറയാ അഹ്ലക്തു. അഹ്ലക്ക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നർത്ഥം. അഹ്ലക്തു, ഞാൻ ചെലവഴിച്ചു. മാലൻ, മാല എന്ന സമ്പത്ത്. ലുബദ, ലുബദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം ധാരാളം എന്നാണ്, ധാരാളം സ്വത്ത് എന്നാണ്. മുലബദ്, ലുബദ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം ഇങ്ങനെ അട്ടിയട്ടിയായിട്ടുള്ള സ്വത്തിനാണ് പറയാം. അട്ടിയായി വെച്ച, അടുക്കായി വെച്ച സമ്പത്തിനാണ് മാലൻ ലുബദ എന്ന് പറയാം. ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഒരു സൗബൻ മുലബ്ബദ് പുറത്തെടുത്ത് കാണിക്കുന്നുണ്ട് എന്നാണ്. ആ മുലബ്ബദ് പറഞ്ഞാൽ ഒരു കട്ടിയുള്ള ഒരയുള്ള വസ്ത്രമാണ്, കട്ടിയുള്ള ഒരയുള്ള വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടപ്പോൾ റസൂലുള്ള ധരിച്ചിരുന്ന വസ്ത്രം ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മുലബ്ബദായ വസ്ത്രം എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് അവിടെ. ലുബദ് മുലബ്ബദ് എന്നുള്ള ഇതിൽ നിന്നാണ് ആ മുലബ്ബദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ കട്ടികള് പൈസ ഒക്കെ ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, അതാണ് മാലൽ ലുബദ. അപ്പൊ യഖൂൽ അവൻ പറയുന്നു, അഹ്ലക്തു, ഞാൻ വിനിയോഗിച്ചു മാലൽ ലുബദ. മാലൽ ലുബദ എന്ന് പറഞ്ഞാൽ ധാരാളം സ്വത്ത്. ധാരാളം എന്നുള്ളത് ഉദ്ദേശാർത്ഥമാണ് കണ്ടോ. അതിന്റെ ആശയം അടുക്കായി അട്ടിയായി ഉള്ള സ്വത്ത്. കുറെ ചെലവഴിച്ചു എന്ന് പറയാണ്, ശരിയാണ്. ചെലവഴിക്കൽ ഗംഭീരാണ്, അവര് ചെലവഴിക്കുന്നത് ഗംഭീരാണ്. പക്ഷേ അവര് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെ ചെലവഴിച്ച്? അറബികളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ, ഇപ്പൊ ഹാഷിം അര ഹാഷിം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വലിയപ്പേണ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുൽ മനാഫ്. ഹാഷിമിന്റെ പേര് അമ്രാണ്. ഹാഷിമിന്റെ പേരെന്താ? അമ്രാണ്. ഹാഷിമിന് പേരല്ല, പിന്നെയോ? ഹാഷിമിന്റെ പേര് അമ്രാണ്. ഹാഷിം എന്ന് പേരിടാൻ കാരണം എന്താണെന്നറിയോ? ഹാഷിം എന്ന് പേരിടാൻ കാരണം അയാളുടെ ഔദാര്യാണ്. ഔദാര്യാണ്. വിശിഷ്യ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിയിട്ട് ആദ്യമായിട്ട് ഹാജിമാർക്ക് ഫാലൂത വിളമ്പിയത് ഹാഷിമാണെന്ന് ചരിത്രത്തിൽ കാണാം. ഹാജിമാർക്ക് മുഴുവൻ ഫാലൂത വിളമ്പിയത് ഹാഷിമാണ്. അപ്പോ ഭക്ഷണ സാധനങ്ങൾ തയ്യാർ ചെയ്തിട്ട് പിന്നെ അതുകൊണ്ട് ഹാജിമാരെ സൽക്കരിക്കാം. അതേപോലെ തന്നെ ഈ ഹാഷിമിന്റെ ചരിത്രത്തിൽ കാണാം, സിറിയയിൽ പോയിട്ട് വരെ ഹാഷിമ് ഇപ്രകാരം ഔദാര്യം ചെയ്ത് കാണാൻ സാധിക്കും. മനസ്സിലായോ? അത് ഹാഷിമിന്റെ ചരിത്രത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ജാഹിലിയത്ത് അറബികൾ അവരുടെ ആ സമ്പത്ത് ചെലവഴിക്കുന്നതാണ്. നമ്മള് ആരെ കുറിച്ച് കേൾക്കും? ആയിഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുള്ള ഇബ്നു ജുദാനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്ദുള്ള ഇബ്നു ജുദാൻ അത്തൈമി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബക്കാരിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പിന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു മെമ്പറാണ് ആര്? അബ്ദുള്ള ഇബ്നു ജുദാൻ. പക്ഷേ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മരിച്ചു. നബിസ്വല്ലാഹി അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഇയാള് മരിച്ചു. ഈ മനുഷ്യൻ അബ്ദുള്ള ഇബ്നു ജുദാനെ കുറിച്ച് ആയിഷമ്മ ചോദിക്കുകയാണ്, റസൂലെ അബ്ദുള്ള ഇബ്നു ജുദാൻ എത്ര നല്ല സേവന പ്രവർത്തകനാണ്. അഗതികൾക്ക് അന്നം നൽകുന്ന വിഷയത്തിൽ, അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്ത് ആളുകളുടെ ഭാരങ്ങൾ വഹിച്ചിട്ട് അദ്ദേഹം അവരെ എത്തിക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ പിന്നെ ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ, ഞെരുക്കം സഹിക്കുന്നവരെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ അബ്ദുള്ള ഇബ്നു ജുദാൻ മാതൃക വ്യക്തിത്വമായിരുന്നു ജാഹിലിയത്തിൽ. ജാഹിലിയത്തിൽ അപ്പൊ അവരെന്ത് ചെയ്യുമായിരുന്നു? ചെലവഴിക്കുമായിരുന്നു അബ്ദുള്ള ഇബ്നു ജുദാൻ. അത് ചെലവഴിക്കൽ എന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ടല്ല. പിന്നെ ഞാനിവിടെ ഹാത്തിമുത്തായിനെ കുറിച്ച് പറഞ്ഞു. ഹാത്തിമുത്ത ഈ ജാഹിലിയാണ്, ജാഹിലി അറബിയാണ്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മരിച്ചതാണ്. അതുകൊണ്ടാണ് ഹാത്തിമുത്തായിയുടെ മകൻ അദീബിന് ഹാത്തിം വാപ്പാനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. വാപ്പ എത്ര പിന്നെ ഔദാര്യവാനായിരുന്നു, ദാനശീലനായിരുന്നു, അത് വാപ്പാക്ക് ഉപകരിക്കുമോ ചോദിക്കുന്നുണ്ടല്ലോ. ഈ ഹാത്തിമുത്തായി ഒരിക്കൽ അയാളെ സർവന്റ് ഉണ്ടല്ലോ, ഈ വൃത്യൻ നായനെ കല്ലെടുത്ത് കെട്ടാണ്. അപ്പൊ ഹാത്തിമുത്തായി പറയാണ്, ആ നായനെ നീ എറിയല്ലേ, എനിക്ക് എത്ര ഖിദ്മത്ത് ചെയ്ത നായയാണ്. അപ്പൊ എന്താ നിങ്ങൾക്ക് ചെയ്ത ഖിദ്മത്ത് എന്ന് ചോദിക്കുമ്പോ, ഈ നായയാണ് അതിഥി ആളുകൾ വിദൂരതയിൽ പോകുമ്പോ കുരക്കും, നായ കുരക്കും. അപ്പൊ എന്ത് ചെയ്യും? ഹാത്തിമുത്തായിക്ക് മനസ്സിലാവും ആള് പോണുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഹാത്തിമുത്തായി ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പരി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പോ തനിക്ക് ഔദാര്യം ചെയ്യാൻ ആളറിയിച്ചു തന്നിരുന്നത് ആരാണ്? ഈ നായയാണ് അക്രമക്കുമുള്ള. അതുകൊണ്ടാണ് നായനെ അറിയല്ലേ എന്നാണ് ഹാത്തിമുത്തായി ആരോട് പറയുന്നത്. പിന്നെ പിന്നെ തന്റെ വൃത്യനോട് പറയുന്നത് അതേപോലെ തന്നെ ഹാത്തിമുത്തായി പറയുന്നതാണ്. പിന്നെ വൃത്യന്മാരോട് പറയുന്നതാണ്, ഇന്ന് ഒരു പിന്നെ അതിഥിയെ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഹുറാണ്, നീ സ്വതന്ത്രനാണെന്ന് പറയുന്നു. അപ്പൊ അത്ര പിന്നെ ഔദാര്യവാനായിരുന്നു ഹാത്തിമുത്തായി, ചെലവഴിക്കുമൻ. അതേപോലെ ഈ ഹാത്തിമുത്തായിന്റെ ചരിത്രത്തിൽ പിന്നെ അദ്ദേഹത്തോടൊരു ചോദ്യം, ഒരിക്കൊരു ചോദ്യം, പിന്നെ തൊയ്യ ഗോത്രത്തിൽ അല്ലെങ്കിൽ അറബികളിൽ നിങ്ങളെക്കാൾ വലിയ ഔദാര്യവാനുണ്ടോ എന്ന് ചോദ്യമാണ്. നിങ്ങളെക്കാൾ വലിയ ഔദാര്യവാനുണ്ടോ? അപ്പൊ ഹാത്തിമുത്തായി പറയാണ്, ഉണ്ട്, തൊയ്യ ഗോത്രത്തിൽ ഒരു യുവാവ് എന്നേക്കാൾ വലിയ ഔദാര്യവാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് കണ്ടിട്ട് എങ്ങനെ, എന്തുകൊണ്ടാ ഈ പറയണെന്ന്, എന്തുകൊണ്ടാ പറയണത്? അപ്പൊ ഹാത്തിമുത്തായി പറയാണ്, ഒരു ദിവസം ഞാൻ അയാളെ വീട്ടിൽ ഗസ്റ്റായിട്ട് ചെന്നപ്പോ പിന്നെ ആടിനറുത്തിട്ട് അതിന് മാംസം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരാടിനറുത്തിട്ട് അത് മുഴുവൻ മാംസമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ തലച്ചോറ് വേവിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തലച്ചോറ് വായിലിട്ട്, അതിന്റെ തലച്ചോറ് പാകം ചെയ്തത് ഞാൻ വായിലിട്ടപ്പോ ഞാൻ പറഞ്ഞു, മാ അപ്പിയബഹാദ, ഓ എന്തൊരു ടേസ്റ്റ് എന്ന് തലച്ചോറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ യുവാവ് അവിടുന്ന് പോയിട്ട് എന്ത് ചെയ്ത്, അയാൾക്ക് ആകെ 10 ആടാണുള്ളത്. ഒരാടിനെ അറുത്തിട്ടാണ് ഇപ്പൊ ചെയ്ത്, ബാക്കി 9 ആടിനെ അറുത്തിട്ട് എന്ത് ചെയ്ത്, അതിന്റെ തലച്ചോറുകളൊക്കെ എടുത്തിട്ട് പാകം ചെയ്തിട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ ഞാൻ അയാൾ പറയാണ് തലച്ചോറ് ഇങ്ങനെ പാകം ചെയ്ത് ഫ്രൈ ആയി ഇങ്ങനെ വരുന്നുണ്ട്, ഉഷാറായിട്ട് ഞാൻ തിന്നുന്നുണ്ട്. ഞാൻ ഇറങ്ങി നോക്കുമ്പോണ്ട് പെരന്റെ നാല് പാടും ആടിനെ അറുത്തിട്ടിട്ട്. അപ്പൊ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ പറഞ്ഞത് നിങ്ങൾക്ക് അതിന്റെയൊക്കെ തലച്ചോറ് ഞാൻ എന്ത് ചെയ്ത് ഞാൻ പാകം ചെയ്ത് അറുത്തിട്ട് അതിന്റെ തലച്ചോറ് എടുത്തിട്ട് പാകം ചെയ്ത് തന്നാണ് ജാഹിലിയത്തിൽ, ഇതൊക്കെ ഇസ്ലാമിന് മുമ്പുള്ള. അപ്പൊ ഹാത്തിമുത്തായി അല്ല അത്ഭുതപ്പെട്ട്. അപ്പൊ ഹാത്തിമുത്തായിനോട് ചോദിക്കാൻ ആളുകൾ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നേരെ ഔദാര്യം ചെയ്ത ആ വ്യക്തിക്ക് നിങ്ങൾ എന്താണ് കൊടുത്തത്, പകരം എന്താ കൊടുത്തത്? അപ്പോ ഹാത്തിമുത്തായി പറയാണ് ഞാൻ 300 ചുവന്ന ഒട്ടകങ്ങളെയും 500 ആടുകളെയും പാരിതോഷികം നൽകുന്നു. ഹാത്തിമുത്തായി അയാൾക്ക് പകരം കൊടുത്ത ഈ യുവാവിന് എന്താ കൊടുത്തത്? 300 ചുവന്ന ഒട്ടകം. എന്താ 300 ചുവന്ന ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? ആ അതാണ് ഖൈറുല്ലക മിൻ ഹുമുരിന്നഅ എന്നാണ് അല്ലെ. ചുവന്ന ഒട്ടകത്തിന് വലിയ വിലയാണ്. ആ ആ ചുവന്ന 300 ഒട്ടകങ്ങളെയും 500 ആടും ഞാൻ കൊടുത്തതാണ്. അപ്പൊ ആളുകൾ പറയുന്നത് അപ്പൊ നിങ്ങളാണല്ലോ വലിയ ഉദാരിയവൻ, നിങ്ങളാണല്ലോ വലിയ ഉദാരിയവൻ. കാരണം എന്താ, ഇയാൾ 10 ആടിനെ അറുത്തിട്ട് നിങ്ങളെ സൽക്കരിച്ചതിന് 300 ഒട്ടകങ്ങളെയും 500 ആടും നിങ്ങൾ കൊടുത്തില്ലേ, പകരം കൊടുത്തില്ലേ? അപ്പൊ ആദ്യമായി പറയല്ല അയാൾ തന്നെയാണ് വലുത്. കാരണം അയാളുടെ മുഴുവൻ സ്വത്ത് എന്ത് ചെയ്ത്, അയാള് എനിക്ക് വേണ്ടി ചെലവഴിച്ചു. ഞാൻ അയാൾ കൊടുത്തത് വളരെ കുറച്ചാണ്, എന്റെ സ്വത്തിൽ നിന്ന് അല്പമാണ് ഞാൻ കൊടുത്തത്, പക്ഷെ അയാൾ മുഴുവൻ ചെലവഴിച്ചു. അപ്പൊ തയ്യ ഗോത്രത്തിൽ ആ യുവാവാണ് ഏറ്റവും ഔദാര്യവാൻ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ യഖൂലു അഹ്ലക്തു മാലല്ലുബദ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പറയുന്നു ഞാൻ എന്താ അഹ്ലക്തു വിനിയോഗിച്ചു, മാലൽ ലുബദ എന്നാണ് എന്താ കെട്ടുകണക്കിന് പൈസ, ധാരാളം സമ്പത്ത്, ധാരാളം സമ്പത്ത്. അള്ളാഹു ചോദിക്കുകയാണ് അയഹ്സബു അല്ലം യറഹു അഹദ്, ഇവന് ധാരാളം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ആ ചെലവഴിച്ചതൊക്കെ എന്തിനാ, എങ്ങനെ ചെലവഴിച്ച്? അത് പറഞ്ഞി ഉള്ളിൽ ഈമാനില്ല, ഉള്ളിൽ ഈമാനില്ല, പിന്നെ എന്തിനാ? പേരിന് പ്രശസ്തിക്ക്, ഈ തഫാഖുർ അൽഹാകുമു തക്കാസുർ ഉണ്ടല്ലോ, ആ തക്കാസുറിനാണ് അവന്റെ ചെലവഴിക്കൽ. അതുകൊണ്ട് തന്നെ സേവനം ഗംഭീരമാണെങ്കിലും അതൊക്കെ എവിടെയാണ്, അതൊക്കെ ജലരേഖ പോലെയാണ്, ജലരേഖ പോലെയാണ്. അള്ളാഹു പറയുന്നത് ആ അഹ്സബ് അവന് വിചാരിക്കുകയാണോ, അല്ലം യറഹു അഹദ് അവനെ ആരും കണ്ടിട്ടില്ല എന്ന്, ആ അഹ്സബ് അവന് വിചാരിക്കുന്നുവോ, അല്ലം യറഹു അവനെ കണ്ടിട്ടില്ല എന്ന്. അഹദുൻ ആരും, എന്തിനാ ചോദ്യം? ഇവൻ ഇതൊക്കെ ചെലവഴിക്കുമ്പോഴും ഇതൊക്കെ മീൻപളക്കി അവന് പറയുമ്പോഴും അവനെ ആരും കണ്ടില്ല എന്ന് അവന് വിചാരിക്കുന്നു. അവനെ ആര് കണ്ടിട്ടുണ്ട്? ആ അകവും പുറവും ഒക്കെ അറിയണ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കണ്ടിട്ടുണ്ട്. അവന്റെ മനസ്സെന്ത്, മനസ്സിലെ നീയത്ത് എന്ത്, ചെലവഴിക്കുമ്പോഴുള്ള താല്പര്യം എന്ത്, അതൊക്കെ ആ കണ്ട ആളുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല ധരിപ്പിക്കുകയാണ്. ആ അഹ്സബ് അല്ലം യറഹു അഹദ് അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജദൈൻ ഫലഖതഹമൽ അഖദ. കുറച്ച് വിശദീകരിക്കേണ്ടതാണ്. അള്ളാഹു ചോദിക്കുകയാണ് അലം അയഹ്സബു അല്ലം യറഹു അഹദ്, അവൻ വിചാരിക്കുകയാണോ. ഇവിടെ യഹ്സബു എന്ന് പറഞ്ഞാൽ ഹസീബ യഹ്സബു പോലെ തന്നെ, ഹസീബ യഹ്സബു എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, വിചാരിക്കുന്നു. ഹസബ യഹ്സീബു ആകുമ്പോഴാണ് കണക്ക് കൂട്ടുന്നു എന്നർത്ഥം. നമ്മളെ ഹിസാബ് അറിയില്ലേ, ഹിസാബ് എന്താ ഹിസാബ്, നമ്മുടെ മുഹാസിബികൾക്കല്ലേ ഹിസാബ്. അത് ഇത് ഹസീബ യഹ്സബു വിചാരിക്കുന്നു, മറ്റേത് ഹസബ യഹ്സീബു, സീന് കസറായിരിക്കും. തൈ ആ യഹ്സബ് അവന് വിചാരിക്കുകയാണോ, അല്ലം യറഹു അവനെ കണ്ടിട്ടില്ല എന്ന്. അഹദുൻ യാതൊരാളും എന്നാണെന്താ, അങ്ങനെ വിചാരിക്കണ്ട, കണ്ടോലുണ്ട്, അതാരാണ്? മേലായ റബ്ബ് സുബ്ഹാനഹു വതആല ആണ്. അള്ളയാണ് കണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയാണ്. അതെങ്ങനെ അള്ളാഹു പറഞ്ഞ്, എങ്ങനെ അള്ളാഹു പറഞ്ഞ്, അഹദ് എന്നാ പറഞ്ഞ്, അലം നജ്അല്ലഹു ഐനൈൻ വലിസാനം വ ശഫതൈൻ വ ഹദൈനാഹു അന്നജ്ദൈൻ, ഇതൊക്കെ നൽകിയ ആളാണ് എന്ത്, അത് കണ്ടത്, അവന്റെ ഈ ചെയ്തികളിൽ അവനെ കണ്ടിട്ടുള്ളത്. അള്ളാഹു ചോദിക്കണം അലം നജ്അല്ലഹു, അവന് നാം, നജ്അൽ എന്ന് പറഞ്ഞാൽ നൽകിയെന്നല്ല, നിശ്ചയിച്ചെന്നല്ല, അവന് നാം സൃഷ്ടിച്ചില്ലേ, അവന് നാം സൃഷ്ടിച്ചു നൽകിയില്ലേ എന്നുള്ള അർത്ഥം. അലം നജ്അല്ലഹു, അവന് നാം ഉണ്ടാക്കിയില്ലേ, പടച്ചില്ലേ, എന്ത്, ഐനൈൻ ഇരു കണ്ണുകൾ, ഇരു കണ്ണുകൾ. വലിസാനൻ, വലിസാനൻ, ലിസാനാണ് നാവ്, വലിസാനൻ നാവും, ഒരു നാവും. വശഫത്തൈൻ, ശഫത്തൈൻ എന്നാ ഇരു ചുണ്ടുകളും, ഇരു ചുണ്ടുകൾ ശഫത്തൈൻ. രണ്ട് കണ്ണുകളെയും നാവിനെയും ഇരു ചുണ്ടുകളെയും നാം അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു നൽകിയില്ലേ, സൃഷ്ടിച്ചില്ലേ. വഹദൈനാഹു നജ്ദൈൻ, വഹദൈനാഹു അവന് നാം വഴി കാണിച്ചു, ഹദാന്നാണ് വഴി കാണിച്ചു, മാർഗം കാണിച്ചു. വഹദൈനാഹു നാം അവന് വഴി കാണിക്കുകയും ചെയ്തു, നാം അവന് മാർഗം കാണിച്ചു, വഴി കാണിച്ചു. അൻ നജ്ദൈൻ, രണ്ട് വഴി. അൻ നജ്ദൈൻ, നജ്ദ് നമ്മ ഉയർന്ന സ്ഥലത്തിനാണ് പറയാം, ഉയർന്ന സ്ഥലം. ഉയർന്ന സ്ഥലം കയറാൻ കുറച്ച് പ്രയാസമുണ്ടാവും അല്ലേ, ഉയർന്ന സ്ഥലം കയറാൻ പ്രയാസമുണ്ടാവും. ഈ നജ്ദൈൻ, ഇരു നജ്ദുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഖൈറും ഷെറുമാണ്, ഖൈറും ഷെറും. രണ്ട് ഹുദയും ബലാലുമാണ്, ഹുദയും ബലാലും. വേറെയും അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. ഖൈറു ഷെറു എന്നാണെന്താ നന്മ തിന്മ, ഹുദാ ബലാൽ എന്നാണെന്താ ഹുദാ നേർവഴി, ബലാൽ എന്നാണ് വഴികേട്. വഹദൈനാഹു നാം അവന് മാർഗം കാണിക്കുകയും ചെയ്തു, ഏത് മാർഗം? അൻ നജ്ദൈൻ, രണ്ട് മാർഗങ്ങൾ. അവിടെ നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ്. ഒന്ന് ഖൈറു ഷെറു, ഖൈറിലേക്ക് ഷെറിലേക്ക് വഴി കാണിച്ചു എന്നാണ്. പിന്നെ ഹുദയും ബലാലുമാണ്, സന്മാർഗവും ദുർമാർഗവും, അതിലേക്ക് അത് ഏത് എന്നുള്ള വഴി കാണിച്ചു എന്നാണ്. എന്തിനാണ് ഈ ഖൈറിനെയും ഷെറിനെയും നജ്ദ് എന്ന് വിശേഷിപ്പിച്ച്? അതൊരു സ്ത്യാറത്താണ്, ആലങ്കാരിക പ്രയോഗമാണ്. അതേപോലെ ഹുദയും ബലാലും അതിന് നജ്ദ് എന്നാ പ്രയോഗിച്ച്, മനസ്സിലായോ? അതെന്തുകൊണ്ട്? എന്തിനാ? ഉയർന്ന സ്ഥലം കയറാൻ പ്രയാസം ഉണ്ടാവും അല്ലേ, ഖൈറെത്തിപ്പിടിക്കാൻ പ്രയാസമാണ് അല്ലേ, ഷെറെത്തിപ്പിടിച്ചാൽ പിന്നെന്താണ് പ്രയാസം? ഖൈറ് എത്തിപ്പിടിക്കാൻ പ്രയാസമാണ് അല്ലേ. ചിലർക്ക് എല്ലത് സമ്മതം, ആ സമ്മതം എന്തെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഖൈറ് എത്തിപ്പിടിക്കാൻ പ്രയാസമാണ് അല്ലേ, ഷെറോ എത്തിപ്പിടിച്ചാൽ പിന്നെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിശേഷണം നജ്ദൈൻ. അതേപോലെ ഹുദ സന്മാർഗം, മനസ്സിലെ, ഒരാൾക്ക് അത് പുലുകി ജീവിക്കാൻ പ്രയാസമാണ്. ഒരാൾ ബലാൽ വഴികേട് പുലുകി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താണ് പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഹദൈന നാം അവന് കാണിച്ചു, അൻ നജ്ദൈൻ രണ്ട് നജ്ദുകൾ, നന്മയും തിന്മയും അതേപോലെ തന്നെ ഹുദയും ബലാലും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് വ്യക്തമാക്കി കൊടുത്തു എന്നർത്ഥം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുകളിൽ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അല്ലാഹു സുബ്ഹാനഹു വതആല ഫുജൂറും തഖ്വയും എന്താണ് ബോധിപ്പിച്ചു എന്നാണ്. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ന അലൈന ലൽഹുദ, ഇന്ന അലൈന ലൽഹുദ, വഴി കാണിക്കുക എന്നുള്ളത് അള്ളാഹു പറയുന്ന നമ്മുടെ മേൽ ബാധ്യതയാണ്. വഴി കാണിക്കേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്, അള്ളാഹു ആ വഴികൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന ഹദൈന ഉസ്സബീൽ ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫുറ, നാം മനുഷ്യന് വഴി കാണിച്ചു, ഒന്നുകിൽ നന്ദി കാണിച്ച് ജീവിക്കാം അല്ലെങ്കിൽ നന്ദി കെട്ട് ജീവിക്കാം, മനുഷ്യന് സ്വാതന്ത്ര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല വഴി അറിയിച്ചതുണ്ട്. അതേപോലെയാണ് വഹദൈനാഹു നജ്ദൈൻ എന്നുള്ളത്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അതും ഈ ഒരു പിന്നെ കോർവയിൽ പരിഗണ്യമായ അഭിപ്രായമാണ്. പിന്നെ ഈ ജനിച്ചു വീഴുന്ന മനുഷ്യന് എന്തിനേലും കഴിയോ? ഒന്നിനും കഴിയില്ല, വാവിട്ട് വിളിക്കാൻ വിളിച്ച് കരയാനല്ലാതെ ഒന്നിനും കഴിയില്ല. പക്ഷേ മാതാവിൻ്റെ അമ്മിഞ്ഞ വായിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യാം? അത് കുടിക്കാനറിയാം അല്ലേ, ഒന്നിനും കഴിയില്ല മനുഷ്യന്. പക്ഷേ പെറ്റു വിടാവിന് ഒന്നിനും കഴിയില്ല, പക്ഷേ അമ്മിഞ്ഞ തൊള്ളയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ചപ്പി കുടിക്കാനറിയാം. അത് ചപ്പിയെങ്കിലാണ് തനിക്കുള്ള പോഷകം ഭക്ഷണം ഉള്ളത് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല അത് ചപ്പാൻ ഒന്നിനും കഴിയാത്ത ഈ കുഞ്ഞിന് ബോധിപ്പിക്കുകയാണല്ലോ. അപ്പോൾ നജ്ദൈൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാവിൻ്റെ സ്തനങ്ങൾ അല്ലേ, മാതാവിൻ്റെ സ്തനങ്ങൾ. അതിൻ്റെ ശാരീരിക പ്രകൃതി എന്താണ്? അത് ഉയർന്നതാണ്, ഉയർന്നതാണ്. അപ്പോൾ നജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലമാണ്, മാതാവിൻ്റെ മാരടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹദൈനാവും മനുഷ്യന് നാം മാർഗം കാണിച്ചു, ഏതിലേക്ക്? അന്നജ്ദൈൻ, മാതാവിൻ്റെ മാരടത്തിലുള്ള അമ്മിഞ്ഞ പകരുന്നതിന്.
മനസ്സിലായോ?
അങ്ങനെ അതിനെ തഫ്സീർ നൽകിയവരുണ്ട് മുഫസ്സിറുകളിൽ, പ്രാമാണികരിൽ. ഇവിടെ ഈ ഒരു കണ്ണ് നൽകി, നാവ് നൽകി, അധരങ്ങൾ നൽകി, നജദയിലേക്കുള്ള വഴിയും അറിയിച്ചു എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത് പറഞ്ഞ അർത്ഥം എന്തല്ല? തഫ്സീർ വിദൂരമല്ല, തഫ്സീർ വിദൂരമല്ല. ഏതായാലും ഇത് പിന്നെ കുറെ വിഷയങ്ങൾ അതിൽ പറയേണ്ടതുണ്ട്, നമ്മൾ ടൈമായി. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ ഈ ഉണർത്തുന്നത്. അതിൽ കണ്ണും നാവും അധരങ്ങളും, അതേപോലെ തന്നെ പിന്നെ അള്ളാഹു നൽകിയ ഹിദായത്ത് വ്യക്തമാക്കി കൊടുത്തത്, വഴികേട് വ്യക്തമാക്കി കൊടുത്തത്, ഇതൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ മനുഷ്യനെ ഉണർത്തിയത്. ഇൻഷാ ബാക്കി ഇതേ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇനി തുടർന്നുള്ളത്. അതുകൊണ്ട് ഈ ഈ ക്ലാസ് ഓർമ്മ ഉണ്ടാണ് ഇത് തീർക്കണം എന്ന് വിചാരിച്ചേ, കാരണം ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആശയങ്ങളാണ്. പക്ഷേ ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് അത് പൂർത്തീകരിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും, അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.